الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളിലായി മുസ്ലിം സമുദായത്തെ അവരുടെ ദീനുകളിൽ നിന്ന് അകറ്റിക്കൊണ്ടുവരിക എന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിന് അനേകം രൂപങ്ങൾ അനേകം വഴികൾ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്തരം വഴികളിൽ മിക്കതും ഒരുപോലെ സ്വീകരിച്ച ഒരു മാർഗം മനോഹരമായ പേരുകൾ പുറത്തേക്ക് കാണിക്കുക, ഉള്ളിൽ തീർത്തും ബാത്തിലായ വിശ്വാസ ചിന്താഗതികൾ വെച്ചു പുലർത്തുക എന്നതാണ്. ഉദാഹരണത്തിന് മതേതരത്വം, അതല്ലെങ്കിൽ അത്തഖാറുബു ബൈനൽ അദിയാൻ, മതസാഹോദര്യം, മതങ്ങൾ തമ്മിൽ അടുക്കുക, ഇങ്ങനെയുള്ള ചിന്താഗതികൾ നല്ല നല്ല പേരുകളിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും മുസ്ലിങ്ങൾക്ക് മുന്നിൽ എന്താ പറയുക, വളരെ ചീഞ്ഞളിഞ്ഞ ഒരു സാധനം നമ്മൾ അലങ്കരിച്ച ഒരു മുട്ടായി പൊതിയിൽ കൊണ്ടുപോയി കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് യഹൂദരുടെയും നസ്രാനികളുടെയും തന്ത്രങ്ങളിൽ പെട്ടതാണ്. ഇസ്ലാമിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ വളരെ രസകരമായ പേരുകളിൽ, ആകർഷകമായ പേരുകളിൽ അവതരിപ്പിക്കുക എന്നത് അതിന്റെ ഭാഗമായാണ് ഈ പല ചിന്താഗതികളും. ഉദാഹരണത്തിന് മനുഷ്യാവകാശം, അല്ലെങ്കിൽ ഇൻസാനിയ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യം, ദഖൽ അബു സൈദിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇൻസാനിയ തുകലിമത്തുൻ മാ സുനിയ എന്നാണ്. തീർത്തും വരുന്നാണ് നമ്മൾ അതിൽ പ്രതീക്ഷിക്കേണ്ടത്, ഇങ്ങനത്തെ ആളുകളിലാണ് നമ്മൾ നീതി പ്രതീക്ഷിക്കേണ്ടത്. അതന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്താണ്. അപ്പോൾ ഇൻസാനിയ എന്ന വാക്ക്, മനുഷ്യാവകാശം എന്ന വാക്ക്, ഇന്ന് നിങ്ങൾ നോക്കൂ, മനുഷ്യാവകാശം എന്ന പേരിലാണ് മിക്ക കുഫ്റും അവരെ ആളുകൾക്കിടയിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഉദാഹരണത്തിന് കുഫ്രായ ചിന്താഗതികൾ സ്കൂളുകൾ പഠിപ്പിക്കണം, അതിനവർ കൊണ്ടുവന്ന രീതിയാണ് കുട്ടികളുടെ അവകാശമാണ് പഠനം. അപ്പൊ നിർബന്ധം സ്കൂളിലേക്ക് പറഞ്ഞില്ല, വാപ്പാനും ഉമ്മാനും എന്ത് ചെയ്യും, പിടിച്ച് ജയിലിൽ കൊണ്ടുവരും. കാരണം എന്താ, കുട്ടിന്റെ അവകാശമാണ്, മനുഷ്യാവകാശമാണ് പഠിക്കുക എന്ന്. മനുഷ്യാവകാശം എന്ന ചിന്താഗതി അവർ കൊണ്ടുവന്നത് തന്നെ ഇതിനാണ്. കുഫ്റിന്റെ ചിന്താഗതികൾ മുസ്ലിങ്ങളുടെ മനസ്സുകളിലേക്ക് കുത്തിവെക്കുക എന്നത്. സ്ത്രീകളുടെ അവകാശമാണ് ഭർത്താവ് രണ്ട് കെട്ടാതിരിക്കുക എന്നുള്ളത്. എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിന് നേർ വിപരീതമായ കാര്യങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ്. സ്ത്രീയുടെ അവകാശമാണ് തോന്നിയ പുരുഷനോടൊപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് കുറ്റമല്ല. അത് ആരുടെ അവകാശമാണ്? മനുഷ്യന്റെ അവകാശമാണ്. ഇങ്ങനെ എല്ലാ കുഫറും എല്ലാ വൃത്തികേടുകളും നല്ല നല്ല പേരുകളിൽ മുസ്ലിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നത് സയനിസ്റ്റുകളുടെ, യഹൂദരുടെ തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതിൽ പല മുസ്ലിങ്ങൾ വീണുപോയിട്ടുണ്ട് എന്നത് വളരെ ഖേദകരമായ വസ്തുതയാണ്. അതിൽപ്പെട്ടതാണ് ജനാധിപത്യം എന്ന ചിന്താഗതിയും. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നാം സംസാരിച്ചിട്ടില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചു. ജനാധിപത്യ ചിന്താഗതിയിൽ പല കാര്യങ്ങളും ഇസ്ലാമിനോട് ഘടകവിരുദ്ധമാണ്. ഇസ്ലാമിന്റെ ശരികളോട് ജനാധിപത്യം നേരെ എതിരായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കുഫറിന്റെ ആളുകൾ ഇന്നും അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, വലൻ തർള അൻ കൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബി മില്ലതഹും. യഹൂദരും നസ്രാനികളും നിങ്ങൾ അവരുടെ ദീൻ സ്വീകരിക്കുന്നവരെ നിങ്ങളെ പറ്റി തൃപ്തിപ്പെടില്ല. അറബ് രാജ്യങ്ങളോട് ഇന്ന് കുഫാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ നാട്ടിൽ ജനാധിപത്യം കൊണ്ടുവരണം എന്നാണ്. ജനാധിപത്യം നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടില്ലേ? യു എൻ രക്ഷാസമിതി, അല്ലെങ്കിൽ യു എൻ രാജ്യങ്ങൾ, അവർ നിങ്ങൾക്കെതിരെ ബഹിഷ്കരണം കൊണ്ടുവരും, അവർ നിങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം സംഘടിപ്പിക്കും, അവർ നിങ്ങൾക്കെതിരെ കച്ചവട ഉപരോധം സംഘടിപ്പിക്കും, നിങ്ങളെ എല്ലാ നിലക്കും ഒറ്റപ്പെടുത്തും. എന്തേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ, ജനാധിപത്യം നിങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരണം. ഇത് കൊണ്ടുവന്നത് കൊണ്ട് എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ സംവിധാനം വന്നു കഴിഞ്ഞാൽ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് പിന്നെ മനുഷ്യന്മാരാണ്. ജനങ്ങൾ ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ തേട്ടമാണ് ദേഹേച്ഛകളിലേക്ക് ചായുക എന്നത്. ഹറാമുകൾ ചെയ്യാനുള്ള താല്പര്യം മനുഷ്യന് സ്വാഭാവികമായിട്ടുണ്ടാവുന്നത്. ആ താല്പര്യത്തെ മുതലെടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ ഇസ്ലാമിന്റെ നാടുകളിലേക്ക് കുഫർ കൊണ്ടുവരാനുള്ള ബിദഅത്തുകളും അതുപോലെ തന്നെ ശിർക്കൻ ആചാരങ്ങളും കൊണ്ടുവരാനുള്ള വളരെ തന്ത്രപരമായ നീക്കമാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ പ്രചാരണത്തിലൂടെ ആളുകൾ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഖൈറായ ഒരു കാര്യവും ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ വരാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം രാജ്യങ്ങളിൽ അമുസ്ലിം ഭരണാധികാരികളെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി എന്താണ്? ജനാധിപത്യ സംവിധാനം ആ നാട്ടിൽ വരാൻ നല്ല. ജനാധിപത്യ സംവിധാനം വന്നു കഴിഞ്ഞാൽ ആർക്കും ഇലക്ഷന് നിൽക്കാം, ആർക്കും വോട്ടഭ്യർത്ഥിക്കാം. ജയിക്കുന്നയാൾ ഭരണാധികാരി, അല്ലാത്തയാൾ അയാളെ പാട്ടിന് പോവാന്നുള്ളതാണ്. ഇതാണ് നാട്ടിൽ നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായും ഇസ്ലാമിക രാജ്യങ്ങളിൽ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ അഖീദ ശരിയാണ് എന്നതുകൊണ്ട് തന്നെ ഒരു അമുസ്ലിം ഭരണാധികാരി അവരുടെ മേൽ വന്നു കഴിഞ്ഞാൽ ആ നാട് നിലപോലെ നിലകൊള്ളില്ല. പക്ഷെ ജനാധിപത്യ സംവിധാനം വന്നാൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് സാധിക്കും. മുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ ഭരണം എടുത്തു മാറ്റാനുള്ള വളരെ തന്ത്രപൂർവമായ ശ്രമമാണ് കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ തെളിവാണ് നിങ്ങൾ നോക്കൂ, പണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും ഒരു രാജ്യത്തുള്ളവരായിരുന്നു. എല്ലാ മുസ്ലിങ്ങളുടെ രാഷ്ട്രം തന്നെ ഒരൊറ്റ രാഷ്ട്രമാണ്, വ്യത്യസ്ത രാഷ്ട്രങ്ങളില്ലായിരുന്നു. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ ഈ കോളനികൾ അവസാനിക്കുന്ന കാലഘട്ടമായതോടുകൂടി മുസ്ലിം രാഷ്ട്രങ്ങളെ പലതായി വിഭജിക്കുക എന്ന തന്ത്രം വളരെ ആസൂത്രിതമായി നസ്രാനികളും യഹൂദന്മാരുടെയും നേതൃത്വത്തിൽ അവർ നടപ്പിലാക്കി. ഇപ്പൊ നോക്കൂ, സൗദി അറേബ്യ ഒരു ഭാഗത്ത്, കുവൈത്ത് വേറൊന്ന്, UAE വേറൊന്ന്, പിന്നെ അതുപോലെ തന്നെ ഖത്തർ വേറൊന്ന്, ഇങ്ങനെ മുസ്ലിം രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെട്ടു. ഈ അവസ്ഥ അവർ ഇതിന്റെ തുടക്കമായി കൊണ്ടുവന്നതാണ്. ജനാധിപത്യ സംവിധാനങ്ങൾ പതുക്കെ അതിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടുവരാനും അങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാനുള്ള ആഗ്രഹവുമാണ് ഇതിന്റെ പിന്നിലൊക്കെ അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ കാര്യം നമ്മൾ ആമുഖമായി മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് പല മുസ്ലിങ്ങളുടെയും മനസ്സിൽ വലിയ പേടിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ വെറുതെ ഭരണകൂടത്തെ പിണക്കുന്നത് എന്തിനാണ്, ഭരണകൂടത്തെ പ്രശ്നമുണ്ടാക്കുന്നതിന്. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആർക്കെതിരെയാണ് സംസാരിച്ചത്? ആ നാട്ടിലുള്ള ഭരണകൂടത്തിനെതിരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഭരണാധികാരികൾ ഗോത്ര നേതാക്കന്മാരായിരുന്നു ആര്? അബൂജഹലും അബൂലഹബും ഒക്കെ. അവരൊക്കെ ഭരണ നേതാക്കന്മാരായതുകൊണ്ട് അവരെ പറ്റി മിണ്ടാതിരിക്കേണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. തബ്ബത്ത് യദാ അബീലഹബ് എന്നുള്ള ആയത്തെ എവിടെന്നാണ് അവതരിച്ചത്? മക്കയിൽ നിന്നാണ്. അബൂലഹബിന്റെ കൈ നശിച്ചു പോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഭരണാധികാരികൾക്കെതിരെ ഉഫറിന്റെ നാട്ടിലുള്ള ഭരണാധികാരികൾക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന ചിന്താഗതി ഒരിക്കലും ഇസ്ലാം പറഞ്ഞ കാര്യമല്ല. അവരുടെ അടുത്തുള്ള അനീതി വ്യക്തമായി സംസാരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് എന്താണ് ഈ രംഗത്ത് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഇസ്ലാമിന് എന്താണ് ഈ രംഗത്ത് നിങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കാര്യം വ്യക്തമായി സംസാരിക്കുക തന്നെ വേണം അല്ലേ? കുഫറിന്റെ ആളുകൾക്കെതിരെ സംസാരിച്ചതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ഒരു വർഷത്തോളം അവർ ഷഅബ് അബി ത്വാലിബിൽ കൊണ്ടുപോയി ബഹിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇല മാത്രം തിന്ന് തിന്ന് അവസാനം ആടിനെ പോലെ കഷ്ടിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർക്കത് സംഭവിച്ചത്? നാട് അവരെ ബഹിഷ്കരിക്കാൻ. അപ്പൊ ഇതൊക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും അവരെ ഇസ്ലാമിക ദഅവത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ടില്ല. അപ്പൊ നമ്മളിൽ പലരും ഇത്തരം കാര്യങ്ങളൊന്നും മിണ്ടാനേ പാടില്ല ഇന്നത്തെ നാട്ടിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഷെറിനെ കുറിച്ച് മിണ്ടാതിരിക്കലാണ്. അമറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന വലിയ അടിസ്ഥാനപരമായ ഇസ്ലാമിന്റെ അസലിൽ നിന്നുള്ള പിന്മാറ്റമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തീർത്തും സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റ് ജനാധിപത്യ രാഷ്ട്രങ്ങളിലൊക്കെ, ഉദാഹരണത്തിന് ലണ്ടനിലും മറ്റ് ബ്രിട്ടനിലൊക്കെ, വളരെ വ്യാപകമായി തന്നെ ജനാധിപത്യത്തിനെതിരെയുള്ള പാംഫ്ലറ്റുകളും പുസ്തകങ്ങളും അവർ പരസ്യമായി തന്നെ വിതരണം ചെയ്യാറുണ്ട്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യവുമല്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഭരണഘടനയ്ക്കോ ഭരണകൂടത്തിനോ എതിരായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഭരണകൂടം പറയുന്നതിന് എന്താണ്? തോന്നിയെന്ന് തോന്നിയത് വിശ്വസിക്കാന്നാണ്. ഒരാൾക്ക് എന്തു വേണമെങ്കിലും വിശ്വസിക്കാം. അല്ലെ, ഇപ്പൊ ഈ അടുത്ത് ഈ നാട്ടിന്റെ രാഷ്ട്രപതി എന്ന്, ഈ നാട്ടിന്റെ രാഷ്ട്രപിതാവ്, രാഷ്ട്രപിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ആളെ പല ആളുകളും കൂട്ടമായി നിന്ന് ചീത്ത വിളിച്ചു. എന്തെങ്കിലും സംഭവിച്ചോണ്ട്? ഒന്നും സംഭവിച്ചില്ല. കാരണം എന്ത്, ഈ നാട്ടിന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് ഇവിടെ ആർക്കും എന്ത് സംസാരിക്കാന്നുള്ളത്. പ്രധാനമന്ത്രിയുടെ മൊത്തമൊക്കെ വേണമെങ്കിൽ കഴുത എന്ന് വിളിക്കാൻ പറ്റിയ അനുവാദമുള്ള നാടാണ്. ആ പറഞ്ഞ കാര്യം വലിയ സ്വാതന്ത്ര്യമാണ് എന്ന് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ വാദിക്കുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഇങ്ങനൊരു അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാവണം. ആർക്കും തോന്നിയത് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥ ഒരു നാട്ടിലും ഉണ്ടാകാൻ പാടില്ല. സംസാരിക്കേണ്ടത് ആര് മാത്രമാണ്? ഹക്കിന്റെ ആളുകൾ മാത്രമാണ്. ഇവര് ചോദിക്കും, നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇതൊക്കെ സ്വാതന്ത്ര്യം, നിങ്ങൾ സൗദി അറേബ്യയിൽ സംസാരിക്കാൻ സമ്മതിക്കും? അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നാട്ടിൽ നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. ഇസ്ലാമിന്റെ നാടുകളിൽ ഒരിക്കലും കളവ് പറയാൻ നമ്മൾ അനുവദിക്കില്ല. അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയാൻ ഒരിക്കലും ഇസ്ലാമിന്റെ നാട്ടിൽ അനുവാദം കൊടുക്കില്ല. കാരണം അത് ഏറ്റവും വലിയ കളവാണത്. അത് പറയാൻ ഇസ്ലാമിന്റെ നാട്ടിൽ എങ്ങനെ അനുവാദം കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ, നിങ്ങളുടെ ഭരണകൂടം, ഇവിടുത്തെ ഇന്ത്യൻ ഭരണകൂടം അവരംഗീകരിച്ച കാര്യമാണ് ഇവിടെ ഓരോ മനുഷ്യനും അവന് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഈ അടുത്ത് എന്തോ കോടതി എന്തോ പറഞ്ഞിരുന്നു, മാവോയിസ്റ്റ് ആയി എന്നതുകൊണ്ട് മാത്രം ഒരാളെ പിടിച്ചിട്ട് ജയിലാക്കാൻ പാടില്ല. കാരണം എന്താ, മാവോയിസ്റ്റിന് അയാൾക്ക് പറയാനുള്ള വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ആർക്കും എന്തും വിശ്വസിക്കാൻ അനുവാദമുള്ള ഒരു നാടാണിത്. അങ്ങനെ വിശ്വസിക്കാൻ അനുവാദം നൽകുക എന്നത് ശരിയാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. വിശ്വസിക്കാൻ അനുവാദം നൽകപ്പെടേണ്ടത് ഇസ്ലാമിൽ മാത്രമാണ്. ഒരാൾക്ക് അനുവാദം നൽകപ്പെടേണ്ട വിശ്വാസം, വിശ്വസിക്കാൻ ആകെ അനുവാദമുള്ളത് ഇസ്ലാമിൽ മാത്രമാണ്. കാരണം അതാണ് സത്യം. അതല്ലാത്ത എല്ലാം കളവാണ്. മറ്റുള്ളവയിലൊന്നും വിശ്വസിക്കപ്പെടാൻ അവകാശം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഈ നാട്ടിൽ അത് നിങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കൽ അനുവദനീയമാകുന്നുണ്ട്. ഈ നാട്ടിൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിനെതിരായ കാര്യത്തെക്കുറിച്ചും മിണ്ടാനുള്ള അവകാശമില്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മേൽ എന്ത് നിർബന്ധമാണ്? ഹിജറ നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ അവരെ മലക്കുകൾ മരിപ്പിക്കുന്ന സമയത്ത് അവരോട് പറയും, നിങ്ങൾ എന്തുകൊണ്ട് മുഅ്മിനീങ്ങളായില്ല എന്ന് ചോദിച്ചാൽ അവർ പറയും, കുന്ന മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മലക്കുകൾ അവരോട് ചോദിക്കും, അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദം ഒരു നാട്ടിലില്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് കുടുംബത്തെയാണെങ്കിൽ കുടുംബം, അതല്ലെങ്കിൽ സ്വത്താണെങ്കിൽ സ്വത്ത്, അത് ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് ഹിജ്റ പോകൽ നിർബന്ധമാണ്. ഇവിടെ അത് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇസ്ലാം അനുസരിച്ച് ഇസ്ലാമിന് പ്രകടമായ കാര്യങ്ങൾ പുറത്തു പറയാനുള്ള അവകാശമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ നിൽക്കൽ നിങ്ങൾക്ക് അനുവാദമുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് ഹിജ്റ പോകൽ നിർബന്ധമായ കാര്യമാണ്, വാജിബാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല. വ്യക്തമായ ഖുർആനിലെ ആയത്തുകൾ വന്ന വിഷയമാണ്. അപ്പൊ ഈ നാട്ടിൽ ഇസ്ലാമിന് എതിരായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഇസ്ലാമിനെതിരായ കാര്യമാണ് ജനാധിപത്യമാകട്ടെ, അതല്ലെങ്കിൽ മതേതരത്വമാകട്ടെ, അതല്ലെങ്കിൽ സർവമത സത്യവാദമാകട്ടെ, അതല്ലെങ്കിൽ മനുഷ്യാവകാശ ചിന്താഗതികൾ എന്ന പേരിൽ പുതിയതായി ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള ചിന്താഗതികളാകട്ടെ, ഇതൊന്നും ഇസ്ലാമിന് അനുയോജ്യമായ കാര്യങ്ങളല്ല. അത് തുറന്നു പ്രഖ്യാപിക്കുക എന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ മേൽ ബാധ്യതയായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും സംസാരിച്ചത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി പറയാനുള്ളത്, ജനാധിപത്യം കുഫ്റാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് അഖീദപരമായ ഒരു വിഷയമാണ്. ഒരാൾ ജനാധിപത്യമാണ് ശരിയെന്നോ, അതല്ലെങ്കിൽ ജനാധിപത്യം ഇസ്ലാമിനേക്കാൾ നല്ലതാണ് എന്നോ, അതല്ലെങ്കിൽ ചില വിഷയങ്ങളിലെങ്കിലും ജനാധിപത്യ രീതികളാണ് ഇസ്ലാമിനേക്കാൾ നല്ലത് എന്നോ, അതല്ലെങ്കിൽ ഇസ്ലാമിന് തുല്യമാണ് ജനാധിപത്യം എന്നോ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാണ്, മുർത്തദ്ദാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ കാര്യം ഇജ്മാ ഉള്ള വിഷയമാണ്, ഇജ്മാ ഉള്ള വിഷയമാണ്. നവാഖുൽ ഇസ്ലാമിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നായി എണ്ണിയത് മൻ അഅ്തഖദ അന്ന ഹദിയ ഗൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു മിൻ ഹദീഹി ഔ അന്ന ഹദിയഹു അക്മലു മിൻ ഹദീഹി, ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിനേക്കാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വടിയേക്കാൾ നല്ലത് മറ്റേതെങ്കിലും വടിയാണ് എന്ന് വിശ്വസിക്കുകയോ, അതല്ലെങ്കിൽ അതാണ് നല്ലത് എന്ന് വിചാരിക്കുകയോ ചെയ്താൽ അവൻ കാഫിറാണ്. കഫറ ഇജ്മാഅൻ, ഇജ്മാഓടുകൂടി പണ്ഡിതന്മാർക്കിടെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് അവൻ കാഫിറാണ് എന്നത്. അപ്പൊ ഈ കാര്യം, ഇത് ഒരു മസലയാണ്. ഡെമോക്രസി എന്നത്, ഡെമോക്രാത്തിയ എന്ന് അറബിയിൽ പറയുന്ന ഈ കാര്യം, അതിനെ ഒരാൾ പ്രോത്സാഹിപ്പിക്കുകയോ പ്രശംസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ചില കാരണങ്ങൾ നിങ്ങൾ കേട്ടു നേരത്തെ, മൂന്നോളം കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജനാധിപത്യ സംവിധാനത്തിൽ നിയമങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം ജനങ്ങൾക്കാണ്. ഇസ്ലാമിലാകട്ടെ നിയമം നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹുവിനാണ്. ഇനി ഹുക്മു ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാനുള്ള അവകാശം അള്ളാഹുവിനാണ് എന്നത് വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യ സംവിധാനത്തിൽ ദീനും ദുനിയാവും വേറിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ദീനും ദുനിയാവും എല്ലാം എന്താണ്? ഇസ്ലാമികമായി ജീവിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ജനാധിപത്യ സംവിധാനത്തിൽ ബഹുഭൂരിപക്ഷത്തിനാണ് പരിഗണനയുള്ളത്. ഇസ്ലാമിൽ ബഹുഭൂരിപക്ഷത്തെ പരിഗണിക്കാന്നുള്ള ഒരു പരിപാടിയില്ല. വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഹുദൈബിയ സന്ധിയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചരിത്രം മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. ഹുദൈബിയ സന്ധിയിൽ മുശ്രിക്കുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ ചെയ്തു. എന്തായിരുന്നു കരാറിലെ പല തീരുമാനങ്ങളും? മക്കയിൽ നിന്ന് ഒരാൾ മദീനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു പറഞ്ഞേക്കണം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു പറഞ്ഞേക്കില്ല. പ്രത്യക്ഷമായി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരായ പല തീരുമാനങ്ങളും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ, എന്നാൽ യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വിജയമായിരുന്നു. പ്രത്യക്ഷമായി ഇങ്ങനെ ചില നിയമങ്ങൾ അതിലുണ്ടായി എന്നതുകൊണ്ട് തന്നെ സഹാബികളിൽ ബഹുഭൂരിപക്ഷവും, അങ്ങനെ പറഞ്ഞാൽ പോരാ, അബൂബക്കർ സിദ്ദീഖ് അല്ലാത്ത മറ്റെല്ലാ സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവരായിരുന്നു. ഏതുവരെ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ശരിക്കും അള്ളാഹിന്റെ റസൂൽ തന്നെയല്ലേ? അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമി ശരിക്കും അള്ളാഹുവിന്റെ ദീൻ തന്നെയല്ലേ? അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാം തന്നെയല്ലേ ശരി? അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമി ശരിയും ഞങ്ങൾ മുസ്ലിങ്ങളും, ഞങ്ങൾ ശരിയുടെ ആളുകളും, മുഷരിക്കുകൾ തെറ്റിന്റെ ആളുകളും, അവർ നരകത്തിലുമല്ലേ? എല്ലാത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെന്തിനാണ് റസൂലെ ഈ തീരുമാനമെടുത്തത്? സഹാബികളിൽ പ്രമുഖനായ ഉമർ ഇബ്നു ഖത്താബ് പോലും ആ സന്ദർഭത്തിൽ എന്ത് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെറിയ അതൃപ്തി പ്രകടിപ്പിച്ചു. അവസാനം ഇവർ ഉംറയ്ക്കു വേണ്ടി പുറപ്പെട്ട ആളുകളാണ്. മക്കയിൽ ഉംറ ചെയ്യാൻ വേണ്ടി, ഹറമിൽ നിന്ന് ഉംറ ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും. അങ്ങനെ ഹുദൈബിയയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോകണം. ഇത്തവണത്തെ സന്ധിയിൽ, ഹുദൈബിയ സന്ധിയിൽ തീരുമാനമായിട്ടുള്ളത് ഇപ്രാവശ്യം എന്തില്ല, ഉംറ ചെയ്യാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം ഉംറ ചെയ്യാമെന്നാൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഉംറയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ് തലവടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തലവടിക്കണം. സഹാബികൾ ഒരാളും എഴുന്നേറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും പറഞ്ഞു, അവരൊന്നും ചെയ്തില്ല. മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ കേട്ടില്ല. സഹാബികൾ ആരും തലവടിച്ചില്ല. കാരണം അത്രമാത്രം അവർ വിഷമിച്ചിരുന്നു. സ്വപ്നം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. ഞാൻ ഉംറ ചെയ്യുന്നതായി, റസൂലുള്ളാഹി ഉംറ ചെയ്യുന്നതായി സ്വപ്നം കണ്ട്, ആ സ്വപ്നം ഫലിക്കുമെന്ന ഉറപ്പിൽ സന്തോഷത്തിലാണ് സഹാബികൾ എല്ലാവരും മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ഉംറ ചെയ്യാതെ അവർ തിരിച്ചു പോവുകയാണ് എന്ന് മാത്രമല്ല, ഉംറയുടെ ഭാഗമായ തലവടിക്കുക എന്ന കാര്യം ഉംറ ചെയ്യാതെ ഒരു തലവടിക്കാനും റസൂലുള്ള പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിന് വളരെ പ്രയാസമുണ്ടായി. പലരും ആരും തലവടിക്കാൻ എഴുന്നേറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച് ഭാര്യയുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇവരെന്താണ് ഇങ്ങനെ, ഞാൻ അവരോട് തലവടിക്കാൻ പറഞ്ഞിട്ട് അവർ ചെയ്യുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷമം, അവിടുത്തെ ദേഷ്യം പിടിച്ചു. അപ്പൊ അവിടുത്തെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് പോയിട്ട് അവരുടെ മുന്നിൽ പോയി തലവടിക്കും. അപ്പൊ അവർ പഠിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് തലവടിച്ചു. അപ്പോഴാണ് സഹാബികൾ തലവടിച്ചത്. നോക്കൂ, നിങ്ങൾ സഹാബികളിൽ ബഹുഭൂരിപക്ഷം എന്നും പറയണ്ട, ഏതാണ്ട് എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴിച്ചിർത്തി കഴിഞ്ഞാൽ എല്ലാവരുടെയും തീരുമാനം ഈ സന്ധിക്ക് എതിരായിരുന്നു. റസൂലുള്ള ബഹുഭൂരിപക്ഷത്തിന്റെ തീരുമാനം എടുത്തു. എടുത്തു അവിടെ എടുത്തില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ് സ്വീകരിച്ചത്. ഈ ഒരൊറ്റ സംഭവം മതി ജനാധിപത്യം എന്ന സംവിധാനത്തിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ലെന്ന് പറയാം. നോക്കു, നിങ്ങൾ അന്ന് അഭിപ്രായം പറഞ്ഞ ആളുകൾ ആരാണ്? സഹാബികളാണ്. സഹാബികളെക്കാൾ പരിപൂർണമായ ബുദ്ധിയുള്ള, സഹാബികളെക്കാൾ പരിപൂർണമായ സത്യത്തോട് അടുത്തു നിൽക്കുന്ന, അവരെക്കാൾ നല്ല മനസ്സുള്ള വേറെ ഒരാളും ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. ഒരു സമൂഹം എന്ന നിലക്ക് അവർ ബഹുഭൂരിപക്ഷവും അല്ലെ എല്ലാവരും തന്നെ എതിരു പറഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിഗണിച്ചില്ല. അപ്പോ പിന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, എന്താ പറയുക, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, യത്തബിഊന കുല്ല നാഇഖിൻ, ഏതൊരു കൊര കേട്ടാലും അതിന്റെ ഒക്കെ പിന്നാലെ പോകുന്ന നാട്ടുകാർ ചെയ്യുന്ന വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഹലാലും ഹറാമോ, ഹലാലും ഹറാമാവോ, ഒരിക്കലും ആവില്ല. സഹാബികളുടെ അഭിപ്രായം പോലും ജനാധിപത്യ രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഇന്ന് എനിക്ക് 17 വയസ്സും 364 ദിവസമാണ്, ഇന്ന് എനിക്ക് എന്തില്ല, ഈ നാട്ടിലെ ഭരണാധികാരി ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. നാളെ ആയിക്കഴിഞ്ഞാലോ ഞാൻ അടിമുടി മാറിക്കഴിഞ്ഞു. നാളത്തോടുകൂടി ഈ നാട്ടിലെ ഭരണാധികാരി ആരാണെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി പെട്ടെന്ന് തന്നെ എന്റെ തലയിൽ കയറി വന്നു. ഇതെന്തുമാത്രം വലിയ വിഡ്ഢിത്തമാണ്! ഇതൊരിക്കലും സാധാ ബുദ്ധിക്ക് പോലും യോജിച്ച കാര്യമല്ല. ഈ ജാതി വിഡ്ഢിത്തമാണ് നാട്ടിലെ ആളുകൾ വലിയ സ്വാതന്ത്ര്യമായും വലിയ അവകാശമായും വലിയ പിന്നെ ആധുനിക ചിന്താഗതിയുമായൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ തീർത്തും വിഡ്ഢിത്തമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ജനാധിപത്യത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇതല്ലാത്ത കാരണങ്ങളും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. അപ്പൊ എന്തായാലും സമയം കുറച്ച് വൈകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കി, ജനാധിപത്യം എന്ന ചിന്താഗതി ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. നാലാമത്തെ കാര്യം, ഇപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷം ഇലക്ഷൻ ഏതായാലും വരാനും പോവാണ്. അപ്പൊ ഇലക്ഷന്റെ കാര്യം എന്താണ്? ഇലക്ഷൻ ചെയ്ത ആളുകളെ വോട്ടെടുക്കുന്ന രീതി, അത് ഇസ്ലാമികമാണോ അതല്ല, അതിൽ ഇസ്ലാമികം അല്ലെങ്കിൽ അത് വോട്ട് ചെയ്യാൻ പാടുണ്ടോ, വോട്ട് ചെയ്യൽ അനുവദനീയമാണോ എന്ന ചർച്ച വ്യാപകമായി ചില ആളുകൾക്കിടയിൽ, ഹക്ക് അന്വേഷിക്കുന്ന ആളുകൾക്കിടയിൽ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമതായി പറയേണ്ടത്, ഇലക്ഷൻ എന്ന രീതി ഇസ്ലാമിൽ ഒരിക്കലും ഒരു അസലുമില്ലാത്ത രീതിയാണ്. ഇലക്ഷന്റെ രീതി, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇലക്ഷന്റെ രീതി, അത് ഇസ്ലാമിൽ യാതൊരു നിലക്കും അസലില്ലാത്ത കാര്യമാണ്. ചില ആളുകൾ പറഞ്ഞു ഇസ്ലാമിൽ ഷൂറയുണ്ട്, ഇസ്ലാമിൽ എന്തുണ്ട്, കൂടിയാലോചന എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ. അപ്പൊ ഇലക്ഷനും ഷൂറയും, ഷൂറ ഇസ്ലാമിലുള്ളതുകൊണ്ട് തന്നെ ഇലക്ഷനും ഇസ്ലാമികമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, ഇതൊക്കെ പണ്ട് തീർത്തും കുഫ്റാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ആളുകളാണ് ഈ ന്യായങ്ങളൊക്കെ ഇന്ന് പറയുന്നതെന്നുള്ളത്. പണ്ട് ജനാധിപത്യം പാടില്ല എന്ന് എല്ലാവരെക്കാളും മുൻപ് പറഞ്ഞിരുന്ന ആളുകളാണ് ഇന്ന് ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ ഖേദകരമായ കാര്യം. യഥാർത്ഥത്തിൽ ഷൂറയും തെരഞ്ഞെടുപ്പുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഷൂറ എന്നത് ഇസ്ലാമികമായി ധ്യാനത്തുള്ള, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, ഷറ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ മാത്രം നടത്തേണ്ട കാര്യമാണ്. കണ്ട നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാണുന്ന ആൾക്കാരോടൊക്കെ ഷൂറ നടത്താൻ പറ്റില്ല. 18 വയസ്സാകുമ്പോൾ ഷൂറക്ക് നിൽക്കുക, 18 വയസ്സിന് താഴത്തുള്ളവർക്ക് ഷൂറ പാടില്ല, ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ 18 വയസ്സായിട്ട് ഒരാൾക്ക് 90 വയസ്സായിട്ടും കാര്യമില്ല. അയാളുമായി ഷൂറ നടത്തണമെങ്കിൽ അയാൾക്ക് ദീനിയായ ബോധം ഉണ്ടായിരിക്കണം. അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന, ഹറാം ഹലാൽ ശ്രദ്ധിക്കുന്ന, സൂക്ഷ്മതയുള്ള, സത്യം പറയുന്ന, കളവ് പറയാത്ത, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുള്ള സത്യസന്ധന്മാരായ ആളുകളുമായിട്ട് ഷൂറ നടത്താൻ പാടുള്ളൂ. ഷൂറ നടത്താൻ നേരത്തെ നമ്മളാരെങ്കിലും നമ്മളെ വീട്ടിലെ കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ട് റോട്ടിൽ കാണുന്ന ആരെങ്കിലും വിളിച്ചിട്ട് ഷൂറ നടത്തും? ഒരിക്കലും നടത്തൂല. നമ്മളെ വീട്ടിലെ സാധാ കാര്യങ്ങൾ പോലും കണ്ട ആൾക്കാരോടൊക്കെ നമ്മൾ ഷൂറ നടത്തും? ഒരിക്കലുമില്ല. നമുക്ക് വിശ്വാസമുള്ള, കളവ് പറയാത്ത, അതിലുള്ള നീതിയുള്ള ആൾക്കാരായിട്ട് ഷൂറ മനുഷ്യന്മാർ, സാധാ ബുദ്ധിയുള്ള ആൾക്കാർ വരെ അങ്ങനെ നടത്തുള്ളൂ. പക്ഷേ ഇൻതിഖാബാത്തുകൾ, ഇലക്ഷൻ സമ്പ്രദായത്തിൽ നടക്കുന്ന എന്താണ്, എല്ലാവരുമായിട്ടുള്ള ഷൂറയാണ്. ഈ ഷൂറ ഇസ്ലാമിലില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഷൂറയും ഇൻതിഖാബാത്തും, ഷൂറയും കൂടിയാലോചനയും ഇലക്ഷനും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഷൂറ എന്നത് ഒരിക്കലും ഇസ്ലാമിന്റെ വലയത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടുള്ള ഷൂറകൾ ഇസ്ലാമിലില്ല. അതായത് ഉദാഹരണത്തിന് കുറച്ച് ആൾക്കാർ ഷൂറ കൂടെ, നമുക്ക് വ്യഭിചാരം ഹലാലാണോ ഹറാമാണോ ഒന്ന് ആ കൂടിയാലോചിച്ച് ചിന്തിക്കണമെന്ന് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. വ്യഭിചാരം ഹറാമാണത് ഖുർആൻ പറഞ്ഞാണെങ്കിൽ അതിലൊരു കൂടിയാലോചനക്ക് അവകാശമില്ല. അതേസമയം ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന ഇലക്ഷനുകളിൽ എന്താ സംഭവിക്കുന്നത്? അല്ല ഹലാലാക്കിയത് ആൾക്കാരെ ഹറാമാക്കും, അല്ല ഹറാമാക്കി ഇന്നലെ അവരെ ഹറാമായിരുന്നു, ഇന്ന് ഹലാലായി. ഇവരിപ്പോ പറയുന്നത് പിന്നെ സ്വവർഗരതി അത് മനുഷ്യാവകാശമാണ് എന്ന്. ആയിക്കോട്ടെ, അപ്പൊ ഇത്രയും കാലം നിങ്ങൾ കൊണ്ടുപോയിട്ട് സ്വവർഗരതിയുടെ പേര് ജയിലിൽ പിടിച്ചിട്ട് ആൾക്കാരൊക്കെ അപ്പൊ മനുഷ്യാവകാശം ഇല്ലാത്ത കിട്ടാത്ത ആൾക്കാരാണ്. മനുഷ്യാവകാശം എങ്ങനെയാണ് മാറിമറിയുന്നത്? ഇതെങ്ങനെയാണ് ഇന്നലെ മനുഷ്യാവകാശമായത് ഇന്ന് മനുഷ്യാവകാശ ലംഘനമാകുന്നത്? അപ്പൊ ഒരിക്കലും ഇതിനൊരു ബാബിത്ത് ഇവിടെ ഇല്ല, ഇതിനൊരു കൃത്യമായ മാനദണ്ഡമില്ല. എന്തൊക്കെ ചർച്ച ചെയ്യാം എന്തൊക്കെ ചർച്ച ചെയ്യാൻ പറ്റില്ല. അതൊന്നും ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഇലക്ഷനുകൾക്കില്ല. ഇസ്ലാമിലെ ഷൂറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഷൂറയുള്ളൂ. ഇൻതിഖാബാത്ത് എന്ന് പറയുന്ന, അറബിയിൽ ഇൻതിഖാബാത്ത് എന്നാണ് ഇലക്ഷന് പറയാ, ആ പരിപാടിക്ക് ഇസ്ലാമിൽ യാതൊരു അസലും കാണാൻ സാധിക്കില്ല. ചില ആളുകൾ ഷൂറയെ ഇതിന് തെളിവായി പിടിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ തെറ്റായ കാര്യമാണ്. നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അതായത് ഇൻതിഖാബാത്തുകൾ എന്നത്, തെരഞ്ഞെടുപ്പുകൾ എന്നത് ഓരോ നിങ്ങൾ ഒരു പോയിന്റായി മനസ്സിലാക്കുകയാണ് നന്നാവും. തെരഞ്ഞെടുപ്പുകൾ എന്നത് ഇസ്ലാമികമല്ല. തെരഞ്ഞെടുപ്പിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഷൂറ വേറെയാണ്, തെരഞ്ഞെടുപ്പ് വേറെയാണ്. നാലാമത്തെ കാര്യം ശരി. അഞ്ചാമത്തെ കാര്യം, ഒരാള് അനിസ്ലാമിക നാട്ടിൽ ജീവിക്കാൻ, അനിസ്ലാമിക നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവിടെയുള്ള അനിസ്ലാമിക രീതികളിൽ ഭാഗമാക്കാവാനും അത്തരം ചിന്താഗതികളിൽ സപ്പോർട്ട് ചെയ്യാനും അതിലെ ഉദാഹരണത്തിന് ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കാനും ഒക്കെ അനുവാദമുണ്ടോ? അതായത് ഒരു കുഫ്രൻ ചിന്താഗതി നാട്ടിലുണ്ട്, അയാൾക്കത് മാറ്റാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ജനാധിപത്യമുണ്ട്, ഇവിടെ ആർക്കും ഇത് ജനാധിപത്യ സംവിധാനം പെട്ടെന്ന് തന്നെ ഇന്ന് ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ജനാധിപത്യ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സംവിധാനം ഇവിടെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഇതിന്റെ ഉള്ളിൽ കയറി നിന്ന് ഈ സംവിധാനത്തിൽ പണിയെടുക്കാനും ആ വിധികൾ കൊണ്ട്, അവരുടെ ഭരണഘടന കൊണ്ട് വിധിക്കാനുമുള്ള അനുവാദം മുസ്ലിമിനുണ്ടോ? അതിപ്പോ ഉദാഹരണത്തിന് വക്കീല് പണി ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിന്റെ ഉള്ളിൽ കയറി ചെന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറ്റുമോ എന്നിത്യാദി കാര്യങ്ങൾ. ഇതിന് കാര്യമായ ആളുകൾ തെളിവുപിടിക്കുന്ന ഒന്ന് യൂസുഫ് നബിയുടെ സംഭവമാണ്. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാലോ അല്ലെ, യൂസുഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിലുള്ള കാഫറായ ഭരണാധികാരിയുടെ കീഴിൽ മന്ത്രിയായി പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ ആളുകൾ പറയുന്നു, കുഫ്രൻ ഭരണകൂടത്തിന്റെ കീഴിൽ ഒരാൾക്ക് സ്ഥാനാർത്ഥിയായി അതല്ലെങ്കിൽ മന്ത്രിയായി പണിയെടുക്കാം. കാരണം എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിയെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം ഇവർക്ക് നേരെ എതിരാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് കടക വിരുദ്ധമാണ് യൂസുഫ് നബിയുടെ സംഭവം. നിങ്ങളെല്ലാവരും യൂസുഫ് നബിയുടെ സംഭവം കഥ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും കഥ ഒന്നുകൂടി ഞാൻ പറയാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ തന്റെ സഹോദരന്മാർ കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുവിട്ടു. അവിടുന്ന് കുറച്ച് ആളുകൾ പിടിച്ചുകൊണ്ടുപോയി, പിന്നെ അടിമച്ചന്തയിൽ വിറ്റു. അങ്ങനെ ഒരു മന്ത്രിയുടെ ഭാര്യ യൂസുഫ് നബിയെ മോഹിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമി ശിക്ഷ എന്ന നിലക്ക് ജയിലിൽ കൊണ്ടുപോയി അടക്കുകയും ചെയ്തു. ജയിലിൽ കൊണ്ടുപോയി അടച്ച സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അയാൾ പിൽക്കാലഘട്ടത്തിൽ രാജാവിന്റെ വളരെ അടുത്തയാളായി. യൂസുഫ് നബിയുടെ ദീനുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളൊക്കെ അറിയുന്ന അയാൾ പിന്നീട് ശുപാർശ പറയുകയും അങ്ങനെ യൂസുഫ് നബിക്ക് രാജാവിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ തൽക്കാലം വിട്ടിക്കാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ ഭരണം തുടങ്ങി, അതായത് ഭക്ഷ്യത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം നോക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ പണ്ട് യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലെറിഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഈജിപ്തിലും പരിസര പ്രദേശങ്ങളിലും പടർന്നു പിടിച്ച പട്ടിണിയുള്ള കാരണത്താൽ അവർ യൂസുഫ് നബിയുടെ അടുക്കൽ വന്നു. ഈ കഥയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യൂസുഫ് നബിയുടെ അടുക്കൽ അവർ വന്നു ഭക്ഷണം കിട്ടാൻ വേണ്ടി. അവർക്ക് യൂസുഫ് നബിയെ മനസ്സിലായില്ല, യൂസുഫ് നബിക്ക് സഹോദരങ്ങളെ മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അവരോട് പറഞ്ഞു, അടുത്ത തവണ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ചെറിയ അനിയനെ കൂടി കൊണ്ടുവരണം. അങ്ങനെ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെറിയ അനിയനെ, ഏറ്റവും താഴെയുള്ള യൂസുഫ് നബിയുടെ താഴെയുള്ള ബിനിയാമീനെയും കൊണ്ടുവന്നു. ബിനിയാമീനെ കൊണ്ടുവന്നു. അപ്പൊ യൂസുഫ് നബിയെ, യൂസുഫ് നബി അലൈഹി സ്വലാം ബിനിയാമീനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ യൂസുഫാണ്, നിന്റെ ജ്യേഷ്ഠന്മാർക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നിന്നെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ ചാക്കിന്റെ ഉള്ളിൽ, നീ ഭക്ഷണം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ചാക്കിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഇവിടെയുള്ള അളവിന് ഉപയോഗിക്കുന്ന പാത്രം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ടുവെക്കും, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കും. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർ തിരിച്ചു പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഇവിടെയുള്ള പാത്രം മോഷ്ടിച്ചതായി ഞങ്ങൾക്ക് സംശയമുണ്ട്, അത് പരിശോധിക്കണം. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, സംഭവം നിങ്ങൾക്ക് അറിയുന്ന. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലുമാണ് മോഷ്ടിച്ചതെങ്കിൽ അയാളെ എന്തു ചെയ്യണം? മോഷ്ടിച്ച ആളെ എന്ത് ചെയ്യണമെന്ന് ഈജിപ്തിലെ രാജാവ് തീരുമാനിച്ചൊരു നിയമമുണ്ട്. അതനുസരിച്ച് വിധിക്കാമെന്ന് യൂസുഫ് നബി പറഞ്ഞില്ല. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളോട് ചോദിക്കാൻ, നിങ്ങളുടെ നാട്ടിൽ മോഷ്ടിച്ചയാളെ എന്ത് ചെയ്യണമെന്നാണ് നിയമമുള്ളത്? സാധാരണ അങ്ങനെ ഒരാൾ ചോദിക്കും, ഒരാൾ ആ നാട്ടിലെ ഭരണഘടന അനുസരിച്ച് വിധിക്കുകയാണെങ്കിൽ, ആ നാട്ടിൽ വന്നിട്ട് മോഷണം നടത്തി കഴിഞ്ഞാൽ ആ നാട്ടിലെ ഭരണഘടന അനുസരിച്ചാണ് വിധിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ കാന ലഹു അൻ യഖുദ അഖാഹു ഫീ ദീനിൽ മലിക്കി. ഈ ആയത്ത് നിങ്ങൾ പ്രത്യേകം ഖുർആനിൽ പോയിട്ട് വേണമെങ്കിൽ വായിച്ചോളൂ. വമാ കാന ലഹു അൻ യഖുദ അഖാഹു ഫീ ദീനിൽ മലിക്കി. യൂസുഫ് നബിക്ക് അനുവാദമില്ലായിരുന്നു തന്റെ സഹോദരനെ രാജാവിന്റെ ദീനിൽ ഉൾപ്പെടുത്താൻ, രാജാവിന്റെ ദീനനുസരിച്ച് തന്റെ സഹോദരന്റെ കാര്യത്തിൽ വിധി പറയാൻ യൂസുഫിന് അനുവാദമില്ലായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? രാജാവിന്റെ ഭരണഘടന അനുസരിച്ച് വിധിക്കൽ യൂസുഫിന് അനുവാദമില്ലായിരുന്നു. അതറിയുന്നത് കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എന്ത്? നിങ്ങളുടെ നാട്ടിൽ മോഷ്ടിച്ച ആളുകളുടെ കാര്യത്തിലുള്ള വിധി എന്താണ്? അവരുടെ നാട്ടിൽ ഇസ്ലാമിന്റെ വിധിയാണ്. ഇസ്ലാമിന്റെ വിധി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ വിധി. പണ്ട് ഇസ്ലാമിൽ അന്നത്തെ ആളുകൾക്ക്, അന്നത്തെ നബിമാരുടെ ഷറായിൽ ഉണ്ടായിരുന്ന വിധി എന്താണ്? മോഷ്ടിച്ച ആളെ പിടിച്ചു വെക്കുക എന്നുള്ളത്. ഇന്നാണ് ഇസ്ലാമിൽ ഇന്നത്തെ വിധി എന്താണ്? മോഷ്ടിച്ച ആളെ കൈവെട്ടാന്നത്. പക്ഷെ അന്ന് അല്ലെ, ഓരോ കാലഘട്ടത്തിലും ശരീഅത്ത് മാറി മറിഞ്ഞിട്ടുണ്ട്, അതിന്റെ വിധികൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഓരോ അമ്പിയാക്കന്മാരിലും ചിലപ്പോൾ അതിന് മാറ്റങ്ങൾ. ലിഖുലി ജഅൽനാ മിൻകും ശിറഅത്തൻ വമിൻ ഹാജ. അപ്പോൾ അന്നത്തെ ഇസ്ലാമികമായ വിധി എന്തായിരുന്നു? മോഷ്ടിച്ച ഒരാൾക്ക് ഒരു കാര്യം മോഷ്ടിച്ചു കഴിഞ്ഞാൽ അയാളെ തന്റെ കീഴിൽ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് അന്നത്തെ നിയമം. ആ നിയമം സഹോദരങ്ങളോട് ചോദിച്ച് ആ നിയമത്തിൽ ഇവർ തമ്മിൽ ഇത്തിഫാക്കായി, യോജിപ്പിലായി. എന്നിട്ടാണ് അദ്ദേഹം തന്റെ അനിയനെ പിടിച്ചു വെച്ചത്. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും ഈജിപ്തിലെ ഭരണാധികാരിയുടെ ഭരണഘടനയനുസരിച്ച് വിധിച്ചിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും ആ ദീനായിരുന്നില്ല അംഗീകരിച്ചിരുന്നത്. അത് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വമാ കാന ലഹു അൻ യഖുദ അഖാഹു ഫീ ദീനിൽ മലിക്കി. ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? മതന്നാണ്. മാത്രമല്ല ഈ ആയത്താണ് പണ്ഡിതന്മാർക്ക് തെളിവ്, ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ, ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ അത് ദീനാണ്. യഹൂദ മതം പോലെ തന്നെ ജനാധിപത്യം, ലിബറലിസം ഇതൊക്കെ മതങ്ങളാണ് എന്നതിനുള്ള തെളിവ് ഈ ആയത്താണ്. കാരണം ഈജിപ്തിലെ ഭരണഘടനയെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത് എന്താണ്? ദീൻ എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ ആയത്തു യൂസുഫ് നബിയുടെ സംഭവം ഒരാൾക്കും യഥാർത്ഥത്തിൽ തെളിവല്ല. മാത്രമല്ല ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ പലരുടെ അവസ്ഥ എന്താണ് അല്ലേ? ആളുകൾ പറയും പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ എന്താ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താ പറയാ, ഈ പരിശുദ്ധമായ ഗേഹത്തിൽ പിന്നെ ദൈവനാമത്തിൽ ഞാൻ ദാസാഖ്യം പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങൽ തന്നെ. അതല്ലെങ്കിൽ പാർലമെന്റിൽ സാധാരണ ഉണ്ടാവുള്ളതാണ്, അടിയിടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയും പാർലമെന്റിന്റെ പരിശുദ്ധത കളഞ്ഞു കുളിച്ചു. എന്താ പാർലമെന്റ്? എന്താ പള്ളിയ മസ്ജിദ് അട്ടേത്? അപ്പൊ പാർലമെന്റ് എന്നത് അവരുടെ അടുക്കൽ ജനാധിപത്യത്തിന്റെ ക്ഷേത്രമാണ്, അതാണ് അതിന് പരിശുദ്ധത വരാനുള്ള കാരണം. ഇതൊക്കെ അവർ പറയാറുള്ള വാക്കാണ്. ഈ ജാതി വാക്കൊന്നുമില്ലാതെ ഒരു മുസ്ലിമിന് അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുള്ളൂ? എങ്ങനെയാണ് അവൻ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാൻ പറ്റുക? ഇത് ആണുങ്ങളെ കാര്യമാണ്, പിന്നെ പെണ്ണുങ്ങളെ കാര്യം പിന്നെ പറയേണ്ടതില്ല. പുരുഷന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത്, സ്ത്രീകളുടെ കാര്യം ഇത് പറയാതിരിക്കാണ്. എന്താ പറയാതിൽ ആ വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്, ഒരാളും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം പോലുള്ള. സ്ത്രീകൾ ഈ ജാതി വൃത്തികേടുകൾക്ക് പോയി നിന്നു കൊടുക്കുക എന്നുള്ള അനുവാദമുള്ള കാര്യമാണോ ഇസ്ലാമിൽ നിന്ന്? ആളുകൾ അത്ഭുതം കേട്ടോ, മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ വന്നിങ്ങനെ മിനിറ്റിന് മിനിറ്റിന് പ്രസ്താവന ഇറക്കാണ്, പെണ്ണുങ്ങൾ ഇറങ്ങട്ടെ, അവരും വോട്ട് ചെയ്യട്ടെ, മുസ്ലിങ്ങൾ മുന്താരയിലേക്ക് വരണം, അടുക്കളയിൽ നിന്ന് മറ്റു പുറത്തേക്ക് ഇറക്കണം എന്ന് മിനിറ്റ് മിനിറ്റിന് പറഞ്ഞുകൊണ്ടിരിക്കാൻ. അള്ളാഹുവിന്റെ ദീനിനെയാണ് അവർ അടുക്കളയിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് മൊത്തത്തിൽ തന്നെ പുറത്താക്കാൻ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് പെണ്ണിനെ പുറത്തിറക്കുന്നതോടുകൂടി ഇസ്ലാമിനെ അവരെ വീട്ടിൽ നിന്ന് തന്നെ അവർ പുറത്താക്കാൻ. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ വിഷയമാണ്. അപ്പൊ ഈ സ്ഥാനാർത്ഥിയായി മുസ്ലിം നിൽക്കുക അല്ലേ, ചിലപ്പോൾ നമുക്കും തോന്നും ഒന്ന് ഇലക്ഷനൊക്കെ നിന്നിട്ട് സത്യസന്ധമായി നിന്ന് വോട്ടൊക്കെ ചെയ്ത് വിജയിച്ചിട്ട് ഈ നാടൊക്കെ ഒന്ന് നന്നാക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് എത്ര ആൾക്കാരുടെ ഉള്ളിൽ കയറി, അവര് വടക്കാവെന്നല്ലാതെ നാടൊരിക്കലും നന്നായിട്ടില്ല. എന്തെങ്കിലും നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ജനാധിപത്യ സംവിധാനം ഉണ്ടായി, അതിൽ കൂടെ ഏതാ വോട്ട് ചെയ്ത് കാലങ്ങളോളം വോട്ട് ചെയ്ത് അവസാനം ഒരു നാട് ഇസ്ലാമിക രാഷ്ട്രമായ ഏതെങ്കിലും ചരിത്രങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? ഒരു ചരിത്രം അങ്ങനെയില്ല. മാത്രമല്ല അനേകം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യുക എന്നത് സ്ഥിരം കാഴ്ചയാണ് അല്ലെ. തോന്നിയവനക്ക് തോന്നിയ നിയമം, തോന്നിയവന് തോന്നിയത് ഉണ്ടാക്കുക. ഈ ജാതി ദുൽമും അങ്ങേയറ്റത്ത് അനീതിയും അതിക്രമവും വഞ്ചനയും അതൊക്കെയാണ് ഇപ്പൊ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാർ ഏകാധിപത്യത്തിന് കുറ്റം പറഞ്ഞ് ജനാധിപത്യത്തിന് സംഭവിക്കുന്ന എന്താണ്? ഏകാധിപത്യമുള്ള നാടുകൾ അവയുടെ പുരോഗതിയും അവിടെയുള്ള ജനങ്ങൾക്കുള്ള സുഖ സൗകര്യങ്ങളും ആൾക്കാർ നേരെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിന്റെ അവസ്ഥ എന്താണ്? ഇത്രയധികം ഹ്യൂമൻ റിസോഴ്സ് ഉള്ള, ഇത്രയധികം മനുഷ്യരുടെ ബലമുള്ള, മനുഷ്യ വിഭവശേഷിയുള്ള ഈ നാടിന്റെ അവസ്ഥ എന്താണ്? 5 വർഷം കുറച്ച് ആൾക്കാർ വരും, അവർ പരമാവധി കട്ടുവന്നു, അപ്പോ അവരെ പിടിച്ച് പുറത്താക്കും, വേറെ ആൾക്കാർ കയറും, അവർ കയറി പരമാവധി കട്ടു നിന്നിട്ട് അവരിറങ്ങും. കാലാകാലം ഇതിങ്ങനെ റീസൈക്കിൾ ചെയ്യാന്നുള്ളതല്ലാതെ ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ യഥാർത്ഥത്തിൽ പച്ച കനീതിയാണ്. പക്ഷെ അത്ഭുതകരമായ കാര്യം മനുഷ്യന്റെ ബുദ്ധി എവിടെയാണെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ, ഇതൊക്കെ അനീതിയാണ് എന്ന കേവല നിസ്സാരമായ സത്യം അത് തിരിച്ചറിയാനോ പോലും ആളുകൾക്ക് ബുദ്ധിയില്ലാതാവും. ആളുകൾ എന്നിട്ട് വീണ്ടും പ്രതീക്ഷിക്കാൻ സുക്ഷേമമായ ഭരണത്തിനും സമാധാനപരമായ ജീവിതത്തിനും വേണ്ടി ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക, എന്നിട്ട് അതിനുവേണ്ടി മുസ്ലിങ്ങളായ ആളുകൾ നടക്കുക. പലപ്പോഴും ഇവരെ കണ്ടാൽ ചിരിവരാണ് അല്ലേ. അതിനുവേണ്ടി പാട്ടും കൂത്തും എന്ത് ജാതി വൃത്തികേടുകൾ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സാധാ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ലളിതമായ സത്യങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ആൾക്കാരെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ എന്താ അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒച്ചയുണ്ടാക്കുക എന്നല്ലാതെ ആ പറഞ്ഞുള്ള മറുപടി ആരെങ്കിലും പറയും? ഉദാഹരണത്തിന് പെണ്ണുങ്ങളെ പള്ളിയിൽ, പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തെടുക്കരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും? ഒച്ചുണ്ടാക്കും, സ്ത്രീകളുടെ അവകാശം തടഞ്ഞു, സ്ത്രീകളുടെ അവകാശം തടഞ്ഞു എന്ന് പറയും. ശരി, സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ പാടില്ല എന്നതിന് ഇസ്ലാം പറഞ്ഞ പല ന്യായങ്ങളുമുണ്ട്. അതിനുള്ള മറുപടി വല്ല ആൾക്കാരും പറയുന്നുണ്ടോ? ഒരാളും ഇത് പറയുന്നില്ല. എല്ലാവരും കൂടി ശബ്ദമുണ്ടാക്കി തോൽപ്പിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നവരുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. ഇപ്പൊ സ്ഥാനാർത്ഥിത്വം നേടുക എന്നതോ അതിനുവേണ്ടി നിൽക്കുക എന്നതോ ഒരിക്കലും മുസ്ലിമിന് അനുവദനീയമായ കാര്യമല്ല. അത് 5-ാമത്തെ കാര്യമായി മനസ്സിലാക്കുക. 5-ാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ പോയിന്റിന്റെ നമ്പർ തെറ്റിയിട്ടുണ്ടാവും, പക്ഷെ എത്രയായാലും അതൊരു കാര്യമാണ്. ഒരു കാര്യമായി മനസ്സിലാക്കി, സ്ഥാനാർത്ഥിയായി ജനാധിപത്യ സംവിധാനങ്ങളിൽ നിൽക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ കുഫറിന്റെ ഭരണഘടനകളിൽ നിൽക്കുക, അതിനുവേണ്ടി മത്സരിക്കുക എന്നതോ മുസ്ലിമിന് അനുവദനീയമായ കാര്യമല്ല. 5-ാമത്തെ കാര്യം, നമ്മൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നില്ല, നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നതാണ്. നമുക്ക് വോട്ട് ചെയ്യാൻ അനുവാദമുണ്ടോ എന്ന കാര്യമാണ്. അതായത് അമുസ്ലിം നാടുകളിൽ വോട്ടിങ്ങിൽ പങ്കെടുക്കൽ മുസ്ലിങ്ങൾക്ക് അനുവദനീയമായ കാര്യമാണ്. ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായി തന്നെ 2 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ അഹ്ലു സുന്നയിലെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, വോട്ടിംഗ് ഇസ്ലാമികമല്ല, ആ രീതി ഇസ്ലാമിലുള്ളതല്ല, അതുകൊണ്ട് അത് അനുവദനീയമല്ല, ആ കാര്യത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അതിന് കാരണമായി അവർ പറഞ്ഞു, ഒന്ന്, ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കാൻ പോകുന്നില്ല, അവർ പ്രതീക്ഷിക്കുന്ന വിജയം ഒരിക്കലും അനിസ്ലാമികമായ മാർഗത്തിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ഒരിക്കലും ഒരു ഹറാം ഹറാമിനെയല്ലാതെ ഒരു ഹലാലിനെ കൊണ്ടുവരൽ സാധ്യമല്ല. തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് തടുത്തു തോൽപ്പിക്കാൻ സാധിക്കില്ല, സിനിമയെ നന്മ കൊണ്ടേ തടുത്തു തോൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ ഇദ്ഫഇ സയ്യഅത ബിൽഹസനതി, നീ തിന്മയെ നന്മ കൊണ്ട് തടുക്കുക. അപ്പൊ തിന്മയെ തടുക്കാൻ, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടുക്കാൻ തിന്മ എന്ന വഴി തന്നെ ഉപയോഗിക്കുക എന്നത് തീർത്തും സാധിക്കുന്ന കാര്യമല്ല, അതൊരിക്കലും മുസ്ലിങ്ങൾക്ക് നന്മ കൊണ്ടുവരില്ല. അതുപോലെ തന്നെ അവർ പറഞ്ഞു, അനിസ്ലാമിക രീതികൾ ഈ രൂപത്തിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും വോട്ട് ചെയ്യാന്നുള്ള രീതി തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഈ കാര്യം ഹറാമായ ഒരു കാര്യം, അടിസ്ഥാനപരമായി ഇത് ഹറാമാണ്, എന്നാൽ ഒരു പ്രത്യേക മസ്ലഹത്തിന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എന്ന ചിന്താഗതി പിൽക്കാലഘട്ടത്തിൽ അടുത്ത തലമുറ എത്തുമ്പോഴത്തേക്ക് അത് മാഞ്ഞു പോകും. നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചതുപോലെ പണ്ടൊക്കെ മുസ്ലിങ്ങൾ, ഉദാഹരണത്തിൽ അഹ്ലഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ വ്യക്തമായിട്ട് തന്നെ ജനാധിപത്യ രീതിയിൽ ഉള്ള ഭരണഘടന ഇന്ത്യയിൽ വന്നതിന് ശേഷം, തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചതിന് ശേഷം മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം പണ്ഡിതന്മാർ വ്യക്തമായി തന്നെ എഴുതിയിരുന്നു, ഇത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളും പ്രകടമായി തന്നെ എഴുതിയിരുന്നു ഈ കാര്യങ്ങൾ തെറ്റാണ്, ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് പറ്റൂല, മുസ്ലിമിന് അനുവദനീയമായ കാര്യമല്ല, അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കുഫ്രൻ ചിന്താഗതിയാണ്. ഇതൊക്കെ തുടക്കത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നോ? ഇന്ന് അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെയാണ് എല്ലാവരും നോട്ടപ്പെടുന്നത്. ഇതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന് വിരുദ്ധമായ എന്തോ ഒരു കാര്യം പറഞ്ഞ പോലെയാണ് ആളുകൾ ധരിക്കുന്നത്. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ഇപ്പൊ ജനാധിപത്യ സംവിധാനങ്ങൾ അത് അനുവദനീയമാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം വോട്ടെടുപ്പുകൾ മറ്റുമൊക്കെ അനുവദനീയമാണ് എന്ന് പറയുന്നത് കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ആ അടിസ്ഥാനം തന്നെ മറന്നു പോകുന്നതിന് കാരണമായി തീരും. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഷെയ്ഖ് മുഹമ്മദ് അൽ ഇമാം, ഷെയ്ഖ് മുഹമ്മദ് അൽ ഇമാം യമനിലെ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഒരു പുസ്തകം തന്നെയുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തൻവീറുദ്ദുലുമാത്ത് എന്ന പേരിലാണ് പുസ്തകത്തിന്റെ പേര് തുടങ്ങുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം 10-15 കാരണങ്ങൾ എന്തുകൊണ്ട് വോട്ടിംഗ് മുസ്ലിങ്ങൾക്ക് നന്മ കൊണ്ടുവരില്ല എന്നത് വിശദമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 10-15 കാരണങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് വോട്ടിംഗ് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു നന്മയും വരാൻ പോകുന്നില്ല, വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നന്മയാകട്ടെ അത് വെറും ഊഹങ്ങൾ മാത്രമാണ്, എവിടെയും അത് നടന്നതായി കാണാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം ആ പുസ്തകത്തിൽ സ്ഥാപിച്ചതായി കാണാൻ സാധിക്കും. തൻവീറുദ്ദുലുമാത്ത് എന്ന പേരിലാണ് ആ പുസ്തകം തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഇന്റർനെറ്റിലും മറ്റുമൊക്കെ പുസ്തകം പരിശോധിച്ചാൽ പുസ്തകത്തിന്റെ PDF, അതായത് അതിന്റെ നേരെ സ്കാൻഡ് കോപ്പി കിട്ടും. പ്രത്യേക ഇങ്ങനത്തെ വിഷയങ്ങൾ വായിക്കുമ്പോൾ പരമാവധി സ്കാൻഡായ പുസ്തകങ്ങൾ വായിക്കാം, ചിലപ്പോൾ ആൾക്കാർ വേറെന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നല്ല പുസ്തകമാണ്, ഈ വിഷയത്തിൽ വായിക്കാവുന്ന നല്ല ഒരു കിതാബാണ്. അതുപോലെ തന്നെ പിന്നെ അപ്പോൾ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ, ഉദാഹരണത്തിന് ഷെയ്ഖ് മുഖബൂൽ ബിൻ ഹാദി അൽ വാദഇ, അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാരിലും അവരിൽ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ അവർക്കുള്ള അഭിപ്രായം, വോട്ടിംഗ് അനുവദനീയമല്ല എന്ന്, വോട്ടിംഗ് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു നന്മ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഒരു അനിസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടിങ്ങിന്റെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ രണ്ടാലൊരവസ്ഥ അവന് എന്തായാലും സംഭവിക്കും. അതായത് ഇപ്പൊ അവന്റെ നാട്ടിൽ ഇലക്ഷന് നിൽക്കുന്ന ആളുകൾ എന്തു വന്നാലും രണ്ടിലൊരു ടൈപ്പ് ആളായിരിക്കും, ഒന്നല്ലെങ്കിൽ ഇസ്ലാമിനോട് കുറച്ചെങ്കിലും അടുപ്പുള്ള ആള്, അല്ലെങ്കിൽ ഇസ്ലാമിനോട് വ്യക്തമായ ശത്രുത പുലർത്തുന്നയാൾ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേര്, ജാതി പാർട്ടികളുടെ പേര് മസ്ജിദ് എന്ന് പറയാൻ പറ്റിയല്ല, കാരണം അവരൊക്കെ പറയപ്പെടാതിരിക്കണം നല്ലത്. നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഉദാഹരണത്തിന് എന്താ പറയാ, BJP മുസ്ലിങ്ങൾക്കെതിരെ വളരെ പ്രകടമായ സംസാരങ്ങൾ നടത്തുന്ന ആളുകളാണ് അവർ. ലഅനഹുമുല്ലാഹ് വഖബ്ബഹഹും, ഇത്തരം ആളുകൾ, ഈ ജാതി ആളുകൾ ഒരു ഭാഗത്ത് വോട്ടിങ്ങിന് നിൽക്കുക, അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളോട് കുറച്ചെങ്കിലും അടുപ്പമുണ്ട് എന്ന് പുറത്തേക്കെങ്കിലും തോന്നിക്കുന്ന ആളുകളാണ്. മിക്ക ആൾക്കാർ പുറത്തേക്ക് മാത്രമേ മുസ്ലിങ്ങളോടുള്ള അടുപ്പം മാത്രമുള്ള ഒരു വോട്ടിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ആരും മുസ്ലിങ്ങളോട് വലിയ താല്പര്യവും മഹബത്തും ഉള്ളതുകൊണ്ടല്ല അവരുടെ പാർട്ടിക്ക് മുസ്ലിങ്ങളെ പേര് നൽകിയതും, അതല്ലെങ്കിൽ അവരുടെ പാർട്ടികൾക്ക് ഇസ്ലാമിന്റെ പച്ചപ്പെയിന്റ് അടിച്ചത്. മറിച്ച് അത് മുസ്ലിങ്ങളെ വോട്ട് കിട്ടൽ മാത്രമാണ് മിക്ക ആളുകളുടെ ഉദ്ദേശം. ഈ എന്താ പറയുക, ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് പറഞ്ഞ പോലെയാണ് രാഷ്ട്രീയത്തിലെ കാര്യം. രാഷ്ട്രീയത്തിൽ കയറിയവരെല്ലാവരും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ലാതെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ഇറങ്ങുന്ന തുച്ഛം തുലമായി ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടെങ്കിലല്ല. അപ്പൊ അതുകൊണ്ട് പ്രകടമായി മുസ്ലിങ്ങൾക്ക് സഹായം ചെയ്യുമെന്ന് തോന്നുന്ന ഒരു വിഭാഗവും, പ്രകടമായി മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുമെന്ന് തോന്നുന്ന രണ്ടാമതൊരു വിഭാഗവും, ഈ രണ്ടുപേരിൽ ഒരു വിഭാഗം വോട്ടിങ്ങിന് നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ മൊത്തത്തിൽ വോട്ടിങ്ങിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രകടമായി എതിരായ പാർട്ടി അവരധികാരത്തിൽ വരികയും അവർ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക ദഅവത്തിനും പ്രകടമായ ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ബി ജെ പി ഭരണത്തിൽ മുസ്ലിങ്ങൾ എല്ലാവരും വോട്ടിങ്ങിന് വിട്ടു നിൽക്കാൻ ബി ജെ പി ഭരണത്തിൽ വരികയും ചെയ്തു. അത്തരമൊരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും പ്രകടമായ ഉപദ്രവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു മുസ്ലിമിന് വ്യക്തമായി ബോധ്യപ്പെട്ടാൽ, ഞാനും എന്റെ സഹോദരങ്ങളായ മുസ്ലിങ്ങളും വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രകടമായ അപകടം ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇദൽ തഖദ്ദറൈനി ഫ രണ്ട് ഉപദ്രവങ്ങൾ, രണ്ട് പ്രയാസങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിലേറ്റവും ചെറിയ ഉപദ്രവം സ്വീകരിക്കുക എന്നത് ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട നിയമമാണ്. രണ്ട് ഉപദ്രവം എന്തായാലും ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കുക എന്നുള്ളത്, ഏറ്റവും ചെറുത്, ഏറ്റവും താഴെയുള്ള ഉപദ്രവം സ്വീകരിക്കുക എന്നത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കവായതുകളിൽ പെട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞു, മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും കൂടുതൽ ഉപദ്രവം ഉണ്ടാവുക എന്നതിനേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത് വോട്ടിംഗ് എന്ന താരതമ്യേന കുറഞ്ഞ അപകടകാരിയായ വോട്ടിംഗ് ചെയ്യലാണ്, വോട്ട് ചെയ്യലാണ്. ഈ അഭിപ്രായം പണ്ഡിതന്മാർ വലിയൊരു വിഭാഗത്തിലുണ്ട്. ഉദാഹരണത്തിന് അബ്ദുൽ മുഹ്സൻ അബ്ബാദ്, ഇതുപോലെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അറാജിഹി, അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാർക്കും ഈ അഭിപ്രായമുണ്ട്. അതായത് വോട്ട് ചെയ്യാമെന്ന അഭിപ്രായം, ആശ്രയങ്ങളായി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. അതായത് വോട്ടിംഗ് ചെയ്യാം, കാരണം വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ മുസ്ലിങ്ങൾ അപകടത്തിലാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന സാധ്യമാണ്, ഇത് ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യേണ്ടിയുള്ളൂ ഒരാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എന്റെ നാട് പൊന്നാനിയാണ്, അവിടെ ഇനിയിപ്പോ ആരൊക്കെ ഭരണത്തിൽ വന്നിട്ടും കാര്യമില്ല, മുസ്ലിങ്ങളുടെ പള്ളിയിലേക്ക് കയറിയിട്ടുള്ള ഒരു കളി നടക്കൂല, കാരണം മുസ്ലിങ്ങളുടെ ഏരിയ. ഇപ്പൊ ആരൊക്കെ അവിടെ ഭരണത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല, അവിടെ മുസ്ലിങ്ങൾ അവരുടെ മൊത്തത്തിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നത് കാരണത്താൽ വല്ലാതെ പ്രയാസം ഉണ്ടായാൽ കാരണം അവിടെ പ്രകടമായില്ല. അവിടെ ഇപ്പൊ ആര് ഭരണത്തിൽ വന്നാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും, കാരണം മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷയ ഏരിയ. അവിടെ കാര്യമായി എന്തില്ല, വലിയ മാറ്റം ഉണ്ടാവില്ല ആരും ഭരണത്തിൽ വന്നാലും. അത്തരം സന്ദർഭങ്ങൾ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഒന്നോ രണ്ടോ വോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യണോ വേണ്ടേ എന്ന കാര്യമാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിൽ വല്ലാഹു അഅലം, അങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രകടമായി ഉപദ്രവം സംഭവിക്കും എന്ന് ഒരാൾക്ക് വ്യക്തമാവുകയാണെങ്കിൽ, പ്രകടമായ ഉപദ്രവം ഉണ്ടാകുമെന്ന് വ്യക്തമാവുകയാണെങ്കിൽ, ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ ചില നാടുകൾ, കാസർഗോഡ് പോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രകടമായ സ്ഥലങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വോട്ടിനൊക്കെ ആയിരിക്കും മുസ്ലിങ്ങളും ആ മുസ്ലിങ്ങളും തമ്മിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക. അത് ഭരണത്തിൽ കയറുന്ന ആളുകൾ പരമാവധി മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം അവിടെ അറിയപ്പെട്ടത്. അത്തരം സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് പ്രകടമായി ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാഹു സുബ്ഹാനഹു വതആല അലം, അത്തരം സന്ദർഭങ്ങളിൽ മനസ്സ് അങ്ങേയറ്റം വെറുത്തുകൊണ്ട് വോട്ട് ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ എല്ല എന്ന് പറയാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നു, കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തവക്കുൽ ചെയ്യുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിന്റെ ദീനിനോട് അടുക്കുകയും ചെയ്യുക എന്നതാണ് കൂടുതൽ നല്ലത്. അത് യാതൊരു സംശയമില്ല, ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന അതാണ്, മുസ്ലിങ്ങൾ അവരുടെ ദീന് നന്നാക്കുക. അവർ അങ്ങനെ ദീന് നന്നാക്കുകയാണെങ്കിൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥ അവർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ലയസ്തഖ്ലിഫന്നഹും കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദി ഇർതദാ ലഹും, അവർക്ക് അള്ളാഹ് വാഗ്ദാനം ചെയ്തതാണ് അള്ളാഹു അവർക്ക് ഭരണകൂടും, അതിനൊരു വോട്ടിംഗും ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ വോട്ടിംഗ് ഒന്നും വേണ്ട. പക്ഷേ ദഅവത്തിന്, ഇസ്ലാമിക ദഅവത്തിന് പരിപൂർണമായി തടസ്സമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത്തരം അവസ്ഥ നമ്മുടെ നാട്ടിൽ പ്രകടമായി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നണം. ആൾക്കാർ എന്ത് പറയുന്നില്ല, ബീഫ് തിന്നാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം കൊണ്ടല്ലേ പല ആൾക്കാരും, ബീഫിന്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉഷാറായി ചട കുടഞ്ഞു കഴിഞ്ഞിട്ട്, കാരണം എന്താ, ഇത് തിന്നാനുള്ള കാര്യം. മുസ്ലിങ്ങൾ പലരുടെയും പ്രതികരണം കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറച്ചു ദിവസം മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഏക സിവിൽ കോഡിനെ കുറിച്ച് ഇവിടെ ശക്തമായി ചർച്ച നടന്നു. ഒരു മുസ്ലിം എണീച്ചിരുന്നിട്ട് ഒരാളും സംസാരിക്കാൻ തയ്യാറായില്ല. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ നിയമം, മുസ്ലിങ്ങളെ നിക്കാഹും കാഫിരിങ്ങളെ നിക്കാഹും ഒക്കെ ഒരേപോലെ തന്നെ, മുസ്ലിങ്ങളെ മയ്യത്ത് മറപാടുന്നതിനും അവർ അനന്തരാവകാശ നിയമങ്ങളും ഒക്കെ ഒരേപോലെ തന്നെ, വിവാഹമോചന നിയമം ഒക്കെ ഒരേപോലെ തന്നെ. ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആർക്കും ഇവിടെ കുഴപ്പമില്ല, അനന്തരാവകാശ നിയമത്തെ കുറിച്ച് പറഞ്ഞു. ഏക സിവിൽ കോഡ് ഇപ്പോഴും വ്യാപകമായ ചർച്ചയാണ്. പലപ്പോഴും നമുക്ക് തോന്നുന്നത് ആൾക്കാർക്ക് തിന്നാനിഷ്ടമുള്ള ബീഫിന്റെ ചർച്ച മുന്നിലിട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവർ വളരെ തന്ത്രപൂർവ്വം നടപ്പിലാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആൾക്കാർക്ക് സെൻസിറ്റീവായ വിഷയങ്ങൾ കൊണ്ടിടുക, അതായത് ഉദാഹരണത്തിന് പിന്നെ ബീഫ് കഴിക്കാൻ പറ്റുമോ എന്ന ചർച്ച. ഈ ചർച്ചയും ആൾക്കാരെല്ലാവരും ഒച്ചുണ്ടാക്കുമ്പോൾ അവരവിടെ അപ്പുറത്ത് മറയിലിരുന്ന് മുസ്ലിങ്ങൾക്ക് മേൽ അവരുടെ ദീനുമായി ബന്ധപ്പെട്ട പല നിയമങ്ങളും മാറ്റമുണ്ടാക്കുന്നു, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ മാറ്റമുണ്ടാക്കും, ഇന്ന് ആരും ശ്രദ്ധിക്കുന്നേയില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും ശ്രദ്ധ ഒരാളും മിണ്ടുന്ന പോലുമില്ല. ഒരു മുസ്ലിമിനെ തൂക്കിലേറ്റുന്ന അവസ്ഥയുണ്ടായി, യാക്കൂബ് മേമനെ തൂക്കിലേറ്റി. ഇവിടുത്തെ നിയമങ്ങൾ ആളുകൾ തന്നെ പറയുന്നു അത് അനീതിയാണ്, അല്ലാഹു അഅലം, അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല. ആ ചർച്ച വന്ന ഉടനെ അപ്പോൾ തന്നെ ഭരണകൂടം അടുത്ത നിയമം പുറത്തിറക്കി. എന്താണ് നിയമം? അശ്ലീല സൈറ്റുകൾ നിരോധിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് ആളുകളൊക്കെ ചടകുടഞ്ഞു എഴുന്നേച്ചു. കാരണം എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഭരണകൂടം നിരോധിച്ചിട്ടുള്ളത്. അതോടുകൂടി ആളുകളുടെയൊക്കെ ചർച്ച അതിലേക്ക് മാറി. അഞ്ചാറ് ദിവസം അതിന്റെ മേലെ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഭരണകൂടം അതെല്ലാം ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അശ്ലീല സൈറ്റുകളൊക്കെ അനുവദിച്ചു. അതോടുകൂടി ഈ ഒരു ഒച്ചവിളിന്റെ ഇടയിൽ എന്ത് നടന്നു? ഒരു മനുഷ്യനെ അന്യായമായി തൂക്കിലേറ്റിയിട്ടുണ്ടോ ഇല്ല എന്ന ചർച്ച തന്നെ അവസാനിച്ചു. അതാണ് അലി ഇബ്നു അബൂ താലിബ് റളിയല്ലാഹു പറഞ്ഞ എത്ര ശരിയാണ്, യത്തബിഉന കുല്ലനായിഖൻ, ഏത് കുര കേട്ടാലും അതിന്റെ ഒക്കെ പിന്നാലെ ഓടുക. ഒരു കുര കേട്ടാൽ അതിന്റെ ഒപ്പം പോകും, അതിനൊക്കെ നല്ല കുരപ്പുറത്ത് കേട്ടാൽ അതിന്റെ പിന്നാലെ പോവുക. ഈ ജാതി പൊങ്ങുതടികളായി മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ പരാജയത്തിനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മുടെ പരാജയത്തിന് ഒന്നാമത്തെ കാരണം. നമ്മൾ വിവേകത്തിന്റെ അടിസ്ഥാനത്തിലും കിതാബിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതല്ലാതെ ഇത്തരം ആളുകൾ എങ്ങോട്ടാണോ നമ്മളെ വലിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടത്തേക്ക് തിരിഞ്ഞു പോവുക എന്ന് നമുക്ക് അനുവദനീയമായ കാര്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ മസ്ലഹത്ത് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഒരു നാട്ടിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായത് മാറുമെങ്കിൽ, അത്തരം അവസ്ഥ വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചപ്പോൾ വോട്ട് ചെയ്യാം, ആ സമയത്ത് വോട്ട് ചെയ്യലായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായി തോന്നുന്നത്. ഈ വിഷയത്തിൽ ഞാൻ ഒരു തവണ പറഞ്ഞു വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നൊരു തവണ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, പിന്നെ എനിക്കിപ്പോ കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് എന്താണ് ബാധിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമാകുന്നില്ല. നമ്മുടെ കാഴ്ച ചിലപ്പോൾ കുറവായിരിക്കും, നമ്മുടെ കണ്ണിലുള്ള കാണുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അവ്യക്തത ഉണ്ടായിരിക്കാം. വല്ലാഹു അഅലം. പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെട്ട ആ അഭിപ്രായത്തോട് ഈ സന്ദർഭത്തിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് യോജിപ്പുണ്ട്. വല്ലാഹു സുബ്ഹാനഹു വതആല അഅലം. അതേപോലെ തന്നെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മുസ്ലിം പേരുകളിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അജാതി പണിയെടുക്കലുകൾ എന്തായാലും ശരിയല്ല എന്ന് നമുക്ക് മുന്നേ കേട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പണിയെടുക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് വോട്ടിംഗ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇവിടെ അനുവദനീയമാണെങ്കിൽ അത് മുസ്ലിങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാത്ത ഒരാൾ ഭരണത്തിൽ കയറുക എന്നത് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇവിടെ വോട്ടിംഗ് തന്നെ നമ്മൾ പറ്റുമെന്ന് പറയുന്നത്. അപ്പൊ നോക്കിയപ്പോ മുസ്ലിങ്ങൾക്കാണ് ഇപ്പോ 10-15 പാർട്ടികളുള്ളത്. എല്ലാവരും മുസ്ലിങ്ങളുടെ പേരിൽ തന്നെ, എല്ലാവരും മുസ്ലിങ്ങളെ നന്നാക്കാനാണ്. പണ്ട് 100 മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ 100 മുസ്ലിങ്ങൾ ഇസ്ലാമിന് വിചാരിച്ച് വോട്ട് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കേ പോകുള്ളൂ. ഇപ്പോൾ നോക്കിയപ്പോ മുസ്ലിം ഇസ്ലാമിന് വിചാരിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ വോട്ട് 100 വോട്ടുണ്ടെങ്കിൽ 10 വോട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വീതിച്ചു കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലാണ്. ഇതോടുകൂടി എന്തൊരു മസ്ലഹത്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ മസ്ലഹത്ത് നശിച്ചുപോയി. മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള ഏതെങ്കിലും ഒരാൾ വരാന്നുള്ള കാര്യം ഈ പോക്കുപോയാലുണ്ടാവില്ല. ഇവിടെ കുഫ്ഫാറുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ആകെ ഒറ്റ പാർട്ടിയുള്ളൂ, അത് ഹിന്ദുക്കളാണെങ്കിലും നസറാനികളാണെങ്കിലും. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഏറ്റവും രസകരമായ കാര്യം ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്ന എന്താണ്, ഇസ്ലാമിന് അനുയോജ്യമായ ഭരണം ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതല്ലെങ്കിൽ പലരും രഹസ്യമായിട്ടെങ്കിലും പറയുന്നത് നല്ല വിശുദ്ധമായ രാഷ്ട്രീയം ഞങ്ങൾ പാർലമെന്റിൽ പോയാൽ കാണിച്ചു വെക്കുന്നതാണ്. എങ്ങനെയാണ് അവർക്കത് സാധിക്കുക? ആ പറയുന്നതിനെ കള്ളത്തരാണ്. അതൊരിക്കലും അവർക്ക് കഴിയില്ല. അവർ സത്യസന്ധരായിരുന്നെങ്കിൽ അവരൊരിക്കലും അത് പറയില്ലായിരുന്നു. അപ്പൊ സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരിക്കലും മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ, രാഷ്ട്രീയ പാർട്ടികളുടെ നന്മക്ക് വേണ്ടിയോ, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയോ വോട്ട് ചെയ്യുക എന്നത് ഒരിക്കലും അനുവദനീയമായ കാര്യമല്ല. കുറച്ചധികം സമയം ഞാൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇരുന്ന സമയം നമ്മുടെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെയും നന്മക്ക് അള്ളാഹു സഹായകമാക്കട്ടെ, അള്ളാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് തിരിച്ചു നൽകുകയും സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാ ദീൻ വഹ്മി ഹൗസത്തൽ ഇസ്ലാം واجمع كلمة المسلمين على الحق يا رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين.